യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം.
The instructive chapter as to how the Lord deals with those who have failed him.
ഈ അധ്യായത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പരാജയപ്പെട്ടവർക്ക് വേണ്ടി കർത്താവിന്റെ ഹൃദയം എങ്ങനെയുള്ളതാണ് എന്ന് നാം തിരിച്ചറിയുന്നത് ഇവിടെയാണ്.
It's not the will of God that we should fail.
നാം ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ അനുഗമിക്കുന്ന മാർഗത്തിൽ നാം പിന്തിരിഞ്ഞ് പരാജയപ്പെട്ടവരായി തീരണം എന്നുള്ളതല്ല ദൈവത്തിന്റെ ഇഷ്ടം.
The last book of the Bible speaks about overcoming, 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 overcoming.
ജയിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്, ജയാളികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്.
So that shows that God wants us to be victors.
ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം നാം ജയാളികളാകണം എന്നുള്ളതാണ്.
We have to walk as Jesus walked.
യേശു ഭൂമിയിൽ നടന്നതുപോലെ നാമും അവന്റെ പിന്നാലെ നടക്കണം. അതാണ്
അവൻ. He was never defeated.
യേശു ഒരിക്കൽ പോലും പരാജയം അറിഞ്ഞവനായിരുന്നില്ല.
He was poor.
അവൻ ദരിദ്രനായിരുന്നു.
He did not have a good house to live in.
തനിക്ക് ജീവിക്കുവാൻ ഒരു നല്ല ഭവനം ഭൂമിയിൽ ഇല്ലായിരുന്നു.
He often slept in the fields under the trees.
പലപ്പോഴും മരത്തണലിലെ വിജനമായ സ്ഥലങ്ങളിൽ രാത്രി ഉറങ്ങിയിരുന്നു.
He was not very expensive.
താൻ വല്ല വില കൂടിയ വസ്ത്രം ധരിക്കുന്നവനായിരുന്നില്ല.
He was not considered among the great men of the world.
ലോകത്തിലെ മഹാന്മാരുടെ കൂട്ടത്തിൽ യേശു എണ്ണപ്പെട്ടിരുന്നില്ല.
He didn't have any degrees after his name, no title before his name.
തന്റെ പേരിനോട് ചേർത്ത് ചില ബിരുദങ്ങളോ തന്റെ പേരിന് മുൻപ് ചില സ്ഥാനമാനങ്ങളോ ഒന്നും യേശുവിനില്ലായിരുന്നു.
But he was a victor.
എന്നാൽ അവൻ ഉടനീളം ഒരു ജയാളിയായിരുന്നു.
He was misunderstood by others.
മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെട്ടവനായിരുന്നു.
All his life people opposed him.
തന്റെ ജീവിതകാലം മുഴുവനും മറ്റുള്ളവർ തനിക്ക് എതിരെ നിന്നു.
To the end of his life they called him a devil and a deceiver and all that, but he was a victor.
അവസാന സമയം വരെയും മറ്റുള്ളവർ അവനെ വിളിച്ചിരുന്നത് ചതിയനെന്നും പിശാച് ബാധിച്ചവനെന്നും ഒക്കെ ആയിരുന്നു. എന്നാൽ യേശു ജീവിതത്തിൽ മുഴുവനും ജയാളിയായി തന്നെ നടന്നു.
We must have that vision of Jesus in front of us always.
നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളുടെ മുൻപിൽ നിരന്തരമായിട്ട് ഇവണ്ണം ജയാളിയായി നമുക്ക് മുൻപേ പോയ യേശുവിന്റെ
ചിത്രം.
ഈ ലോകത്തിൽ വലിയവരാകുവാൻ മഹാന്മാരാകുവാൻ അല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ വിശുദ്ധരായിരിക്കാനാണ് നമ്മുടെ വിളി.
ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് 11 ഓർ 12 ടൈംസ് ബാബിലോൺ ഈസ് കോൾഡ് ബാബിലോൺ ദ ഗ്രേറ്റ്.
വെളിപ്പാട് പുസ്തകത്തിൽ 11-12 പ്രാവശ്യം ബാബിലോണെ കുറിച്ച് പരാമർശിക്കുന്നിടത്തെല്ലാം മഹതിയായ ബാബിലോൺ, മഹത്തായ നഗരം ഇങ്ങനെ പറയുന്നു.
You read in Revelation, you never find Jerusalem is called a great city.
എന്നാൽ യെരുശലേം അതിനെ വിപരീതമായിട്ട് ഒരു മഹാനഗരം, മഹത്വമേറിയത് എന്ന് വിശേഷിപ്പിക്കുന്നതായി നാം കാണുന്നില്ല.
In Revelation, Jerusalem is called a holy city.
വെളിപ്പാട് പുസ്തകത്തിൽ യെരുശലേമിനെ കുറിച്ച് ആവർത്തിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് വിശുദ്ധ നഗരമെന്ന.
Jesus was not great, he was holy.
യേശു ഭൂമിയുടെ ജീവിതത്തിൽ അവൻ മഹാനും വലിയവനുമായിരുന്നില്ല, എന്നാൽ അവൻ വിശുദ്ധനായിരുന്നു.
He had no worldly greatness.
ലോകപ്രകാരമുള്ളതായിരിക്കുന്ന മഹത്വം അവനില്ലായിരുന്നു.
I wonder if in the history of the human race any human being was ever born in a cowshed with the cows and the donkeys.
ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, മനുഷ്യ ചരിത്രത്തിൽ ഇന്നുവരെ ഏതെങ്കിലും ഒരു മനുഷ്യ കുഞ്ഞ് കാലിത്തൊഴുത്തില് വൃത്തിഹീനമായ സാഹചര്യത്തിൽ യേശുവിനെ പോലെ
ജനിക്കുന്നുണ്ടോ എന്ന്.
ഭിക്ഷക്കാരായിരിക്കുന്ന സ്ത്രീകൾ പോലും അവരൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ പശുത്തൊഴുത്തിൽ ഇത്ര വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ പിറന്നിടാറില്ല. ഇത് ഒരു യാദൃശ്യ സംഭവമായിട്ട് നാം കരുതരുത്. സ്വർഗത്തിലെ ദൈവം മുന്നമേ നിർണയിച്ചിരിക്കുന്ന അനുസരിച്ചാണ് ഇത് സംഭവിച്ചത്.
You and I know how God has planned so many things in our lives.
നമ്മുടെ ജീവിതത്തിലെ ദൈവം ഓരോ കാര്യങ്ങളും മുന്നമേ അവൻ കരുതി നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം.
So many things he has planned for us to make our life a little more comfortable on the earth.
ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അല്പം കൂടെ സുഖപ്രദമാകുവാൻ, സൗകര്യപ്രദമാകുവാൻ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലുകൾ നാം ഈ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്.
I live in a house of my own and I know that I never sought it. God planned it and gave it to me.
ഞാന് ഒരിക്കലും അന്വേഷിച്ചില്ലെന്ന് വരികിലും ദൈവത്തിന്റെ മഹാകരുണയിൽ, നന്മയിൽ എനിക്ക് താമസിക്കുവാൻ സ്വന്തമായ ഒരു ഭവനം ബാംഗ്ലൂരിൽ തന്നു. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്.
Why did God not do something like that for Jesus in Bethlehem?
എന്നാൽ ദൈവത്തിന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ബേത്ലഹേമിൽ അതുപോലെ അവന് പിറന്നു വീടുവാൻ സ്വന്തമായ ഒരു ഭവനം എന്തുകൊണ്ട് നൽകിയില്ല?
He who has given many of us houses to live in, you mean he could not get even one room for one night for his son after planning it for thousands of years?
നമുക്ക് നമ്മൾ പലർക്കും സ്വന്തമായ ഭവനങ്ങൾ നൽകുവാൻ കരുണ തോന്നിയ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന നിർണയത്തിന്റെ നിറവേറൽ നടന്ന സമയത്ത് ഒരു രാത്രിയിലേക്ക് ഒരു ചെറിയ മുറിയെങ്കിലും തന്റെ പുത്രന് പിറക്കുവാൻ നൽകുവാൻ പിതാവിന് കഴിഞ്ഞില്ലേ?
God's plan that he should be born in a stable.
പിതാവായ ദൈവം തന്റെ മുൻനിർണയത്തിൽ തന്റെ പുത്രൻ മനുഷ്യജന്മമെടുക്കുമ്പോൾ ഒരു കാലിപ്പിടത്തിൽ പിറന്നു വീഴണമെന്നുള്ളത് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അതിനൊരു കാരണവും ഉണ്ടായിരുന്നു.
The reason is it's only one who comes underneath other people who can lift them up.
അതിനെ കാരണമായി ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് സകല മനുഷ്യരുടെയും ഏറ്റവും അടിത്തട്ടിൽ അവരെക്കാളെല്ലാം താണ ഒരു നിലയിൽ പിറന്ന് വളർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവരെ എല്ലാം കോരിയെടുത്ത് സ്വർഗത്തോളം ഉയർത്തുവാൻ കഴിയൂ.
And if Jesus had to be the savior of the whole world, he had to come underneath everybody.
മനുഷ്യരാശിയുടെ മുഴുവൻ രക്ഷകനായിട്ട് യേശുവിന് തീരണമെന്നവരില്ല. ലോകത്തിൽ ഏതൊരു മനുഷ്യൻ കടന്നുപോയ അനുഭവങ്ങളുടെയും താഴെ അടിത്തട്ടിൽ അതിനേക്കാളും ബുദ്ധിമുട്ടുള്ളവർ ഭൂമിയിൽ ജനിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു.
I'm not the savior of the whole world, so I'm not under everybody.
ഞാൻ ഭൂമിയുടെ രക്ഷകനല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും അടിത്തട്ടിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ ദാസനായി പിറന്നവനല്ല.
You must remember this, that you can only help those whom you go underneath.
നിങ്ങൾ ഈ സത്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഏതെല്ലാം വ്യക്തികളുടെ ജീവിതത്തെക്കാൾ താണ ഒരു നിലയിൽ അവരുടെയും അടിയിലേക്ക് നിങ്ങൾക്ക് വിനയപ്പെട്ട് താണിറങ്ങി ചെല്ലുവാൻ കഴിയുമോ അവരെ മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിൽ സഹായിക്കാൻ കഴിയൂ. ലോകത്തിലെ രീതികൾ
അങ്ങനെയല്ല.
യേശു പറഞ്ഞു, ഭൂമിയിലെ രാജാക്കന്മാരെ പോലെ നിങ്ങൾ ആകരുത്. മുകളിൽ സിംഹാസനത്തിലിരുന്ന് മറ്റുള്ളവരെ ഭരിക്കുന്ന പ്രഭുക്കന്മാർ രാജാക്കന്മാർ വിചാരിക്കുന്നത് അവർ മനുഷ്യരെ സഹായിക്കുന്നു എന്നാണ്.
Yeah, there have been in the history of the world many kind kings and rulers.
മനുഷ്യ ചരിത്രത്തിൽ വളരെ ദയാപൂർണരായിരിക്കുന്ന നല്ല ഹൃദയമുള്ള അനേക രാജാക്കന്മാർ ജനിച്ചിട്ടുണ്ട്.
Not like Jesus.
എന്നാൽ യേശുവിനെ പോലെ മറ്റൊരു വ്യക്തിയും ഇല്ലായിരുന്നു.
He came underneath everybody so that he could lift everybody up.
മനുഷ്യരാശിയിലെ സകലരുടെയും അടിയിൽ എല്ലാവരെക്കാളും താണവനായിട്ട് യേശു ജനിച്ചു, എല്ലാവരെയും ഉയർത്തി രക്ഷിച്ചു.
He went through all the temptations that man can go through so that he can help all men who are tempted.
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേരിടുവാൻ കഴിയുന്ന സകല പരിശോധനകളെയും ഈ ഭൂമിയിലെ ജീവിതത്തിൽ നേരിട്ട് ജയിച്ചവനാണ് നമ്മുടെ രക്ഷകനായി തീർന്നത്.
And if you want to be useful in the church, any brother or any sister, you must be willing to go that way.
സഭയിൽ ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്കുള്ള മാർഗം യേശുവിന്റെ മാർഗമാണ്. മറ്റെല്ലാ സഹോദരന്മാരെക്കാളും താണ ഒരു നിലയിലേക്ക് പോകുവാൻ ഒരുങ്ങുക. നിങ്ങളെ കാര്യത്തിൽ പരാജയപ്പെടുന്നെങ്കിൽ നിങ്ങൾ
നിരാശപ്പെടുക.
അങ്ങനെയുള്ള നമ്മുടെ പരാജയങ്ങളിലും കർത്താവിന് നമ്മോട് സംസാരിക്കാനും നമ്മെ പഠിപ്പിക്കുവാനുമുണ്ട്. നമ്മുടെ സ്വയപ്രയത്നങ്ങളിൽ നിന്നെല്ലാം നാം വിരമിക്കേണ്ടതിന് അതിന്റെ അവസാനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാനാണ് ദൈവം
ഉപയോഗിക്കുന്നത്.
നാം പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിലും നാം ജയിക്കുന്നവരാകണം. ഇതാണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം.
If any of you are defeated, I want to say to you that's not the will of God for you.
നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ക്രിസ്ത്യ ജീവിതത്തിൽ പരാജിതരായി ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഞാൻ സ്നേഹിത നിങ്ങളെ ഓർപ്പിക്കട്ടെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അതല്ല.
Like those disciples here, you may have labored for many hours, verse 6, and they were not able to, they toiled all night, it says, and they caught no fish, verse 3, last part.
യോഹന്നാൻ 21:6 ൽ നാം കാണുന്നത് പോലെ യേശുവിന്റെ ശിഷ്യന്മാർ ഇവിടെ മൂന്നാം വാക്യം ശ്രമിക്കണം. യോഹന്നാൻ 21:3 ൽ നാം കാണുന്ന പോലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു മീനും പിടിക്കുവാൻ കഴിയാതെ അവരുടെ സകല പ്രയത്നവും അസ്തമിച്ച ഒരു
സമയം
അത് തികഞ്ഞ പരാജയമായിരുന്നു.
But when Jesus came, it says in verse 6, there was such a lot of fish they couldn't even pull it in.
എന്ന ആറാം വാക്യത്തിൽ നാം കാണുന്നു യേശുവിന്റെ വാക്കിലെ അവർ വലയിറക്കിയപ്പോൾ അവർക്ക് കരയ്ക്ക് വലിച്ചു കയറ്റുവാൻ കഴിയാതെ വണ്ണം അത്ര പെരുത്ത മീൻകൂട്ടം അവർക്ക് ലഭിച്ചു.
It is failure, spiritual failure is not the will of God for us.
ആത്മികമായിരിക്കുന്ന പരാജയവും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തിലുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കണം.
He may allow it to humble us, to break us, to bring us down.
നമ്മെ നുറുക്കുവാനും നമ്മെ കൂടുതൽ വിനയമുള്ളവരാക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ അനുവദിച്ചു എന്ന് വരാം.
Our life should not end with John 21:3.
എന്നാൽ നമ്മുടെ ആരുടെയും ജീവിതം യോഹന്നാന്റെ സുവിശേഷം 21:3 വാക്യത്തിൽ ശിഷ്യന്മാർക്ക് സംഭവിച്ചതുപോലെ പരാജയത്തിൽ അവസാനിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം മുൻപോട്ട് പോയി ആറാം വാക്യത്തിൽ കാണുന്നത് പോലെ ഒരു വിജയത്തിന്റെ ചുവടുകളിൽ നാം
എത്തണം. Our home must not end in failure.
നാം സ്ഥിരമായി വസിക്കുന്ന ഒരിടമായി കൂടാ പരാജയപ്പെടുന്ന സ്ഥലം.
Our family life should not end in verse 3.
നമ്മുടെ കുടുംബജീവിതവും അവണ്ണം തന്നെ യോഹന്നാൻ 21:3 അവസാനിക്കരുത്. നമ്മുടെ സഭാജീവിതം ഈ മൂന്നാം വാക്യത്തിൽ അവസാനിക്കരുത്. അധ്വാനം ഫലം ഒന്നുമില്ലാതിരിക്കുക.
Always, okay, you may go through it, but you must have the goal. I am going to end in verse 6.
ഒരുപക്ഷെങ്കിൽ പരാജയത്തിന്റെ വഴിയിലൂടെ നാം ഒക്കെ നടക്കേണ്ടവരായിരുന്നേക്കാം. എന്നാൽ ദൈവഹിതം നാം ആറാം വാക്യത്തിൽ അവസാനിക്കണം. പെരുത്ത മീൻകൂട്ടം.
In the Old Testament, it said in Psalm 1,
സങ്കീർത്തനം ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ നാം കാണുന്നത്
that the godly man, it says about him in last part of verse 3 that whatever he does, he prospers.
ഒരു ദൈവഭക്തനായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചുള്ള മനോഹരമായ ചിത്രം മൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നാം കാണുന്നുണ്ട്. അവൻ ചെയ്യുന്നതൊക്കെയും അഭിവൃദ്ധി പ്രാപിക്കും, സാധിക്കും, അത് തഴച്ചു വളരും.
In the Old Testament, the maximum God could give them was material prosperity. That's all.
പഴയ നിയമകാലത്ത് ദൈവത്തിന് തന്നെ ജനത്തിന് നൽകുവാൻ കഴിയുന്ന പരമാവധി നന്മ എന്ന് പറയുന്ന ഭൗതിക നന്മകളായിരുന്നു.
He could not give them spiritual prosperity and victory over sin.
പാപത്തിനുമേലുള്ള ജയമോ ആത്മികമായിരിക്കുന്ന അനുഗ്രഹമോ അഭിവൃദ്ധിയോ നൽകുക ആ കാലത്ത് അസാധ്യമായിരുന്നു.
But Jesus came and demonstrated by his life not material prosperity but spiritual prosperity.
യേശു ഭൂമിയിൽ വന്നപ്പോൾ തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു കാണിച്ചത് ഭൗതികമായിരിക്കുന്ന നന്മയുടെ മാർഗമല്ല, മറിച്ച് ആത്മികമായിരിക്കുന്ന അഭിവൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയുടെ മാർഗമാണ്.
None of the apostles were rich.
നാം അറിയുന്നത് പോലെ അപ്പോസ്തലന്മാരിൽ ആരും തന്നെ ലോകപ്രകാരം
സമ്പന്നരായിരുന്നു.
എന്നാൽ ആത്മീയമായ നിലയിൽ അവർ മഹാസമ്പന്നരും ജയാളികളുമായിരുന്നു.
സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഫോർ എവ്രി സിംഗിൾ വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ.
കർത്താവിന്റെ ഓരോ മക്കളെയും കുറിച്ചുള്ളതായിരിക്കുന്ന തിരുഹിതം അവർ ആത്മീയമായിട്ട് തഴച്ചു വളരുന്നവർ, അഭിവൃദ്ധി
പ്രാപിക്കുന്നവരായിരിക്കും.
അപ്പോൾ ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഭൗതികമായിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു?
ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് material wealth was a very important thing for God's people there.
പഴയ നിയമത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിരിക്കുന്ന സമൃദ്ധി സമ്പത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു.
Deuteronomy 28.
ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം.
If you will obey the Lord and do everything that he commanded you, says in verse 1.
അധ്യായത്തിന്റെ 28-ാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം മുതൽ നാം കാണുന്നത് പോലെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് പറയുന്നതൊക്കെ നീ ചെയ്താൽ ഇന്ന ഇന്ന കാര്യങ്ങൾ നിനക്കുണ്ടാകും.
Then your verse 4, your herd will increase and your basket will be blessed and whatever you do, it's all earthly blessings.
നാലാം വാക്യത്തിൽ ഒക്കെ തുടർന്ന് നാം കാണുന്നത് പോലെ നിന്റെ കൃഷിഫലം, ഗർഭഫലം, മൃഗങ്ങളുടെ ഫലം, കന്നുകാലികൾ എല്ലാം 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 നിനക്കുള്ളതെല്ലാം ഭൗതികമായതൊക്കെ അനുഗ്രഹിക്കപ്പെടുന്ന കാര്യമാണ്.
Barns in verse 8 and whatever you work with your hands and everything.
നിന്റെ കളപ്പുരകളിൽ നീ തൊടുന്ന എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും എന്നാണ് നാം എട്ടാം വാക്യത്തിൽ കാണുന്നത്.
You will abound in prosperity, verse 11.
പതിനൊന്നാം വാക്യത്തിൽ കാണുന്ന പോലെ സമൃദ്ധമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നീ എത്തും.
You will have many children.
നിനക്ക് പുത്രസമ്പത്തുണ്ടാകും.
And you'll have so much money, verse 12, last part, you'll have money enough to lend to other countries, not just to people, but to countries.
പന്ത്രണ്ടാം വാക്യത്തിന്റെ ഒടുവിൽ പറയുന്ന പോലെ നീ അത്ര സമ്പന്നനാകും, നിനക്ക് ചില വ്യക്തികൾക്കല്ല മറിച്ച് ചില രാജ്യങ്ങൾക്ക്, ജാതികൾക്ക് വായ്പ കൊടുക്കുവാൻ കഴിയുമാറ നീ
സമ്പന്നനായിരിക്കും.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് പറയുന്നു? ഏറ്റവും ഉന്നതമായിരിക്കുന്ന, ശ്രേഷ്ഠമായിരിക്കുന്ന ദൈവിക അനുഗ്രഹം ഇതാണോ?
No, that is the old covenant it was.
എന്നാൽ പഴയ നിയമകാലത്ത് അങ്ങനെ ആയിരുന്നു എന്ന് നാം സമ്മതിക്കേണ്ടി വരും.
I want to show you one of the greatest saints in the new covenant, the Apostle Paul.
പുതിയ നിയമത്തിലെ നാം അറിയപ്പെടുന്നതിൽ ഏറ്റവും മഹാനെന്ന് കരുതാവുന്ന ഒരു വിശുദ്ധനെ കുറിച്ച്, പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം.
Philippians 4, you see something higher than Deuteronomy 28.
ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ നാം ഇപ്പോൾ കണ്ട അനുഗ്രഹത്തെക്കാളും ഉന്നതമായിരിക്കുന്ന ഒരു ആത്മീയ അനുഗ്രഹത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു.
He says, I know how to get along with little and also how to live in prosperity.
പൗലോസിന്റെ സാക്ഷ്യം ശ്രദ്ധിക്കുക, താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും എനിക്ക് അറിയാം. തൃപ്തനായിരുപ്പാനും വിശന്നിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ
ശീലിച്ചിരിക്കുന്നു.
ഇതല്ലേ പഠിനിമത്തിൽ നാം വായിച്ച ആ സമൃദ്ധിയെക്കാൾ ഉന്നതമായിരിക്കുന്ന അനുഗ്രഹം?
Not wealth.
ഭൗതിക സമ്പത്തല്ല.
Plenty of wealth is not the highest thing.
ലോകത്തിലെ സമ്പത്ത് വർദ്ധിക്കുന്നതല്ല ഏറ്റവും ഉന്നതമായ അനുഗ്രഹം.
In the Old Testament it was.
പഴയനിമ കാലത്ത് അങ്ങനെയായിരുന്നു.
There's one more prayer in the Old Testament which I want to show you in Proverbs.
സദൃശവാക്യങ്ങളിലെ ഒരു ദൈവഭക്തൻ പഴയനിമ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. സദൃശവാക്യങ്ങളിലേക്ക് വരാം.
This was not Solomon.
ഇത് ശലോമോന്റെ പ്രാർത്ഥനയല്ല.
Solomon had prayed this prayer, his life would have been a little better.
ഞാൻ ഓർക്കാറുണ്ട്, ശലോമോൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ തന്റെ ജീവിതം കുറച്ചുകൂടെ മെച്ചമായി അവസാനിച്ചേനെന്ന്.
This chapter was written verse 1 by Agur, the son of Jachin.
Agur എന്ന് പറയുന്നതായിരിക്കുന്ന
verse 1.
ഒരു ദൈവഭക്തൻ.
Proverbs 30 verse 1.
സദൃശവാക്യങ്ങൾ 30 അധ്യായം 1 വാക്യമാണ്. യാക്കയുടെ മകനായ ആഗൂരിന്റെ വചനങ്ങളാണ്.
What does he say?
അവൻ പറയുന്നത് എന്താണ്?
He looked around and he saw the problems that extremely poor people have and extremely rich people have, and he prayed this prayer.
ആഗൂർ എന്ന് പറഞ്ഞ ദൈവഭക്തൻ ചുറ്റും കണ്ണോടിച്ചപ്പോൾ ഏറ്റവും ദരിദ്രന്മാരായിരിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന കഷ്ടതയും ഏറ്റവും ധനവാന്മാർക്കുണ്ടാകുന്ന അരിഷ്ടതയും ഒക്കെ കണ്ടതിന് ശേഷം താൻ ഹൃദയത്തിൽ നിന്നും ഈ വണ്ണം പ്രാർത്ഥിക്കുകയാണ്.
He said, Lord, I've asked you for two things, verse 7.
ഏഴാം വാക്യത്തിൽ രണ്ട് കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു.
Number 1, don't allow me to tell lies.
ഒന്നാമത് തന്റെ പ്രാർത്ഥന ഇതാണ്, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ.
That is a very good prayer to pray.
നല്ല ഒരു പ്രാർത്ഥനയാണ്. എപ്പോഴും നാം പ്രാർത്ഥിക്കുക.
The second part of that prayer.
ആ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം.
Was don't make me poor, don't make me rich.
കർത്താവേ എന്നെ വളരെ സമ്പന്നനാക്കരുത്, എന്നെ വളരെ ദരിദ്രനാക്കരുത്.
Now a lot of Christians think that's a very good prayer to pray.
പല ക്രിസ്ത്യാനികളും വിചാരിക്കുന്നത് ഇത് ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് എന്നാണ്.
Because this man said, if I get too much, I will deny you.
കാരണം ആഗൂരിന് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? ഒത്തിരി ഞാൻ സമ്പന്നനായി കഴിഞ്ഞാൽ, ഒമ്പതാം വാക്യത്തിൽ പറയുന്ന പോലെ, ഞാൻ തൃപ്തനായിട്ട് യഹോവ എന്ന് നിന്നെ നിഷേധിപ്പാനിടയാകും.
If I have too little, I will steal.
ഞാൻ വളരെ ദരിദ്രനായി കഴിഞ്ഞാൽ മോഷ്ടിക്കുവാൻ ഞാൻ കൈനീട്ടിയെന്ന് വരാം.
Is that the highest level of the Christian life where you are neither poor nor rich?
ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു നിലവാരം ഇതാണോ? നിങ്ങൾ ധനവാനും ദരിദ്രനും അല്ലാതിരിക്കുന്ന ഒരവസ്ഥ.
Paul didn't pray like that.
പൗലോസ് ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിച്ചവരായിരുന്നില്ല.
I have gone beyond that.
പൗലോസിന്റെ വാക്കിൽ നാം ഫിലിപ്പിയിലെ ശ്രദ്ധിച്ചല്ലോ, ഈ പ്രാർത്ഥനയുടെ തലത്തിൽ നിന്ന് മുൻപോട്ട് പോയ ഒരുവനെയാണ് നാം അവിടെ കാണുന്നത്.
Whether I am poor or rich makes no difference to me.
ഞാൻ ദരിദ്രനായിരുന്നാലും സമ്പന്നനായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസവും ഇല്ലാത്ത അവസ്ഥ.
It's like saying, it is as unimportant to me as whether my color of my shirt is blue or green or white.
എന്റെ ഉടുപ്പിന്റെ നിറം പച്ചയോ നീലയോ വെള്ളയോ ഏതായാലും എനിക്ക് വിഷയമല്ല എന്ന് പറയുന്നത് പോലെയാണ് താൻ ഇത് പറയുന്നത്.
Proverbs 30 prayer is something like this.
സദൃശവാക്യം 30 നാം ശ്രദ്ധിച്ച ആഗൂറിന്റെ പ്രാർത്ഥന ഏതാണ്ട് ഇങ്ങനെയാണെന്ന് പറയുന്നത്.
Lord, don't let me wear a blue shirt or a green shirt because I may run away from you. Always let me wear a white shirt, then I'll be spiritual.
ഇങ്ങനെ നാം ഈ കാലത്ത് പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഇരിക്കും? കർത്താവേ, ഒരു നീല ഉടുപ്പോ ഒരു പച്ച ഉടുപ്പോ ഒരിക്കലും ധരിക്കാൻ എനിക്ക് ഇടയാകല്ലേ, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകും. എപ്പോഴും വെള്ള ഉടുപ്പ് ധരിക്കുന്നവനായിട്ട് എനിക്ക് നടക്കാം.
Your sisters have to be careful what color saree you buy.
അങ്ങനെയാണെങ്കിൽ ആ കാലത്താണ് നാം ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ സഹോദരിമാർ വാങ്ങിക്കുന്ന സാരിയുടെ നിറം ശ്രദ്ധിക്കണം.
But you know that that's such a silly prayer. Your spirituality doesn't depend on the color of your shirt.
നിങ്ങൾക്കറിയാം സഹോദര സഹോദരിമാരെ, നിങ്ങളുടെ ആത്മീയത നിങ്ങളുടെ വസ്ത്രത്തിന്റെ നിറത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം.
Paul says it's exactly like that with money. Whether I have or don't have doesn't make any difference.
പൗലോസ് പറയുന്നത് ധനത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, വസ്ത്രത്തിന്റെ നിറം പോലെ തന്നെയാണ്, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യത്യാസമില്ല.
But you say, Paul, like Agur, if you don't have enough, won't you steal?
പൗലോസിനോട് അപ്പോൾ നമുക്ക് ചോദിക്കാം, പൗലോസേ, ആഗൂർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ ഓർക്കുന്നുണ്ടല്ലോ, നീ തീരെ ദരിദ്രനായി കഴിഞ്ഞാൽ മോഷ്ടിക്കുവാനുള്ള പ്രേരണ നിനക്കുണ്ടാകില്ലേ?
Steal. I would rather die than steal.
പൗലോസ് നിങ്ങളോട് തിരിച്ചുകൊണ്ട് പറയും, മോഷ്ടിക്കുന്നു, മരിക്കാൻ ഞാൻ തയ്യാറാണ്, മോഷ്ടിച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട.
And what about Paul? If you have too much, won't you deny the Lord? You'll get taken up with your money.
നീ വളരെ സമ്പന്നനായി കഴിഞ്ഞാൽ പൗലോസേ, നിന്റെ ധനസമൃദ്ധിയിൽ നീ ദൈവത്തെ നിഷേധിച്ചെന്ന് വരികയില്ലേ?
No, he says, how can money ever take the place? I love Jesus so much, money can never take the place of Jesus.
കർത്താവിനെ അറിഞ്ഞ ദൈവദാസൻ അപ്പോഴും പറയാൻ കഴിയുന്നത്, ധനം എത്ര വർദ്ധിച്ചാലും കർത്താവിനോടുള്ള എന്റെ സ്നേഹം എന്റെ കടപ്പാടിനെ അത് മാറ്റുവാൻ കഴിയില്ല.
Money is a very important test of whether you're a worshipper of God or not.
നിങ്ങൾ കർത്താവിന്റെ ഒരു ആരാധനക്കാരനാണോ അല്ലയോ എന്നുള്ളതിന്റെ വ്യക്തമായിരിക്കുന്ന ഒരു തെളിവാണ്, ഒരു ചൂണ്ടുവലകയാണ് ധനം.
Not whether you're poor or rich.
നിങ്ങൾ ധനവാനോ ദരിദ്രനോ ആയിരിക്കുന്നു ഇതിലേതാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്.
We have this opposite idea in the New Testament that only poor people can be spiritual.
നമ്മുടെ പലരുടെയും മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ കടന്നുകൂടിയിട്ടുണ്ട്, വളരെ ദരിദ്രന്മാരായിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആത്മീയരാകാൻ കഴിയത്തുള്ളൂ, ധനവാന്മാർ എപ്പോഴും അനാത്മീയരാണ്.
That man is also a slave.
ഞാൻ പറയാം, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ആ വ്യക്തിയും ആ ചിന്തയ്ക്ക് അടിമയാണ്.
The real victor is the man who can say Philippians 4:12, it makes no difference.
യഥാർത്ഥത്തിലുള്ള ജയാളി ആരാണെന്നറിയാമോ? ഫിലിപ്പി ലേഖനം 4:12 അതേ ആത്മാവിൽ പറയുവാൻ കഴിയുന്ന വ്യക്തിയാണ്. ധനവോ ദാരിദ്ര്യമോ ഏതും ഒരുപോലെയാണ്.
I remember I prayed this prayer when I was going to leave the navy.
Navyile ende udyogam
35 years ago.
35 varsham munpu raaji vekkuna samayathil njan ingane prarthicha njan orkunnundu.
I said, Lord, if I don't have a house to live in, I'll sleep in the railway station.
Kartave enik thamasikkan sondamayittu oru veedu orikkalum labhikkunnillengilum njan railway station il urangaanum thayaranu.
But I've never slept in the railway station.
Njan angane hrudayangamayi prarthichaanu, pakshe njan parayatte ee kazhinja naalukal orikkal polum railway station il raathri urangandi vannittilla.
But recently I was checking my heart.
ഈ അടുത്ത സമയത്ത് ഞാൻ ആ പണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്ന് ഓർത്തു.
I said, Lord, I am willing to sleep in the railway station even today, even though I got a house.
ഞാൻ വീണ്ടും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഇപ്പൊ എന്റെ പേരിൽ ഒരു വീടൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴും ആവശ്യം വന്നാൽ റെയിൽവേ
പ്രാർത്ഥന.
35 വർഷം മുൻപ് ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വീടില്ലായിരുന്നു, ഇപ്പൊ സ്വന്തമായിട്ടൊരു വീടുണ്ട്, പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇന്നും റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങാനുള്ള തയ്യാറുണ്ട്.
Those days I had 4 rupees in my bank account when I left. Today I have much more. It makes no difference.
35 വർഷം മുൻപ് എന്റെ ജോലി വിട്ട സമയത്ത് എന്റെ ബാങ്കിലെ ബാലൻസ് 4 രൂപയായിരുന്നു, ഇന്ന് അത്രയൊന്നും അല്ല ബാലൻസ്, പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇത് യാതൊരു വ്യത്യാസവും വരുത്തിയിട്ട്.
Then you are an overcomer.
അങ്ങനെ നമുക്ക് പറയുവാൻ കഴിയുമ്പോൾ നാം യഥാർത്ഥ ജയാളികളാണ്.
It doesn't make a difference to you. It's like a blue shirt or a green shirt, what does it matter?
ഉടുപ്പിന്റെ നിറം ഏതായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ അവസ്ഥകൾക്കൊന്നും എന്നെ വ്യത്യാസപ്പെടുത്തുവാൻ കഴിയില്ല.
I know how to handle poverty, how to handle wealth.
പൗലോസിന് പറയാനുള്ള സാക്ഷ്യം, ദാരിദ്ര്യത്തെയും ധനസമൃദ്ധിയെയും കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം.
ക്രിസ്തീയ
ലോകത്ത് ഏറ്റവും പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 20-30 വർഷങ്ങളായിട്ട് ക്രൈസ്തവ ലോകത്തിൽ പ്രചരിച്ചു വരുന്നതായിരിക്കുന്ന ഒരു പുതിയ പഠിപ്പീരുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നീ സമൃദ്ധിയുള്ളവനായിട്ട് എല്ലാം നിനക്ക് വർദ്ധിച്ചു വരും.
That's why missionary activity has come down considerably in the world today.
അങ്ങനെയുള്ള ഒരു സമൃദ്ധിയുടെ സുവിശേഷം വ്യാപിക്കുന്നതിന്റെ ഫലമായിട്ട് സംഭവിച്ച ഒരു അപകടം, ഒരു ദുഃഖകരമായ കാര്യം, മിഷണറി പ്രവർത്തനങ്ങൾ വളരെ വളരെ താഴെ.
Missionaries never become rich. In no century did missionaries become rich.
നമുക്കറിയാം, സഭാചരിത്രം പരിശോധിച്ചാൽ ഒരു നൂറ്റാണ്ടിലും മിഷണറിമാരായി പോയവരാരും സമൃദ്ധരായി ധനവന്മാരായി
തീർന്നിട്ടില്ല.
ഇന്ത്യയിലും ചൈനയിലും ആഫ്രിക്കയിലും ഒക്കെ സുവിശേഷമായി മിഷണറിമാർ ദരിദ്രരായി തന്നെ ജീവിച്ച് മരിച്ചവരാണ്.
The devil has effectively stopped that by this new gospel.
എന്നാൽ അങ്ങനെ സുവിശേഷീകരണത്തിനായിട്ട് മിഷണറിമാരെ അയക്കുന്നത് ഫലപ്രദമായി പിശാച് തടഞ്ഞത് ഈ സമൃദ്ധിയുടെ സുവിശേഷം കൊണ്ടുവന്നാണ്.
And the other extreme is people say, well, if you are spiritual you'll be very poor.
എന്നാൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇങ്ങേ അറ്റത്തുള്ളതായിരിക്കുന്ന ഈ സമൃദ്ധിയുടെ പഠിപ്പീരന്റെ മറ്റേ വശം എന്നാണെന്നറിയാമോ? അനേകർ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും ദരിദ്രനായി വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയരായിരിക്കാൻ കഴിയും.
So then you say, if anybody goes to the Gulf, he's a lover of money.
അങ്ങനെ ചിന്തിക്കുന്നവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരാൾ ഗൾഫിൽ അറേബ്യൻ ഗൾഫിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൻ പണമോഹിയാണ്, ദ്രവ്യാഗ്രഹി ആയതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്.
I'll tell you, I've seen more lovers of money in India than I've seen in the Gulf.
എന്നാൽ ഞാൻ എന്റെ അനുഭവം ഞാൻ പറയാം, ഇന്ത്യയിലെ ഗൾഫിലുള്ളതിനേക്കാളും അധികം ദ്രവ്യാഗ്രഹികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
There are a lot of people who go there who give a lot of money for God's work, and a lot of people who live here who got plenty of money who just store it all up themselves.
എന്നാൽ ഗൾഫിലെ നല്ല വരുമാനമുള്ള ജോലിയുള്ള അനേകര് അവർ കർത്താവിന് വേലയ്ക്കായിട്ട് സമൃദ്ധിയായിട്ട് കൊടുക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ധാരാളം പണം ഉണ്ടെങ്കിലും ഒന്നും കൊടുക്കാത്തവരുണ്ടെന്നുള്ളത് എനിക്കറിയാം.
So this is all a deception.
ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഒരു ചതിവാണെന്ന് നാം മനസ്സിലാക്കണം.
The spiritual man is the man for whom these things don't matter.
ആത്മീയനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വ്യത്യാസങ്ങൾ ഒന്നും അവനെ ബാധിക്കുന്നില്ല.
It's like a red shirt or a blue shirt, doesn't make a difference there.
ചുവന്നതോ നീലയോ നിറമുള്ള വസ്ത്രം ധരിച്ചാൽ ഒരുപോലെ ആയിരിക്കുന്ന പോലെയാണ്.
His whole aim is the kingdom of God.
ആത്മീയരായ വ്യക്തിയെ സംബന്ധിച്ചോളം അവന്റെ ഹൃദയത്തിന്റെ മുഴുവൻ ലക്ഷ്യം ദൈവരാജ്യമാണ്.
If money comes or doesn't come, it's just the same. He's got the kingdom of God as his goal.
പണം ധാരാളം ലഭിച്ചാലും ലഭിച്ചില്ലെന്ന് വരികിലും അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയിലാണ്.
All material things have come under his feet.
സകല ഭൗതിക വസ്തുക്കളും അവന്റെ കാൽ കീഴാണ്. അവൻ ജയാളിയാണ്.
You know, it says in Romans 16.
റോമാലേഖനം 16-ാം അധ്യായത്തിലേക്ക് വരാം.
It says here in verse 20, the God of peace will crush Satan under your feet.
അവിടെ നാം വായിക്കുന്ന 16-ാം വാക്യത്തിൽ അധ്യായത്തിൽ നാം വായിക്കുന്നത് 20-ാം വാക്യമാണ്, സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ മെതിച്ചു കളയും.
If you want God to crush Satan under your feet, then all earthly things must be under your feet.
സാത്താൻ നിങ്ങളുടെ കാലിന്റെ കീഴിൽ മെതിച്ചു കളയപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയാം, ഭൗതികമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും നിങ്ങളുടെ കാലിന്റെ
കീഴിലാണ്.
ഈ ലോകത്തിന്റെ പ്രഭുവാണ് പിശാച് എന്ന്
നമുക്കറിയാം.
ലോകത്തിന്റെ ഭരണാധികാരി പ്രഭുവായിരിക്കുന്നവൻ നിങ്ങളുടെ കാലുകളുടെ കീഴായിരിക്കണമെന്ന് വരികില് അവൻ എന്തൊക്കെ അടക്കി വാഴുന്നോ ഭൗതികമായിരിക്കുന്ന എല്ലാം നിങ്ങളുടെ കാൽക്കീഴായിരിക്കും.
You want the devil to be under your feet?
പിശാച് നിങ്ങളുടെ കാൽക്കീഴെ ആയിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു.
I'll tell you a very simple way.
വളരെ ലളിതമായിരിക്കുന്ന ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം.
Just make sure that everything of this world is under your feet and not on top of your head.
ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളും ഭൗതികമായ സകലത്തെയും കൂടി എടുത്തിട്ട് അതെല്ലാം നിങ്ങളുടെ കാലിന്റെ കീഴെ ആയിരിക്കണം, നിങ്ങളുടെ തലയിൽ നിങ്ങൾ കൊണ്ട് നടക്കുക.
I don't mean only the bad things.
ലോകത്തിലെ മോശമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്.
Putting immorality and telling lies and cheating and all under your feet, that's good.
അസാന്മാർഗ്ഗതയോ ഭോഷ്ക് പറയുന്നതോ ചതിക്കുന്നതോ ഈ കാര്യങ്ങളൊക്കെ തിന്നെയാണ്, അതൊക്കെ കാലിന്റെ കീഴിൽ തന്നെ.
What about the good things?
ലോകത്തിലെ നല്ലതെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു?
You know how King Saul lost his kingdom?
രാജാവായിരുന്ന ഷൗലിനെ തന്റെ രാജസ്ഥാനം എങ്ങനെയാണ് നഷ്ടമായത് നിങ്ങൾക്കറിയാമോ?
He killed the bad sheep, but he did not kill the good sheep.
ബലഹീനമായിരിക്കുന്ന അംഗവൈകല്യമുള്ള ആടുകളെ ഒക്കെ ഷൗൽ കൊന്നെങ്കിലും നല്ലതിനെയൊക്കെ സംരക്ഷിച്ചു കൊല്ലാതിരുന്നു, അതായിരുന്നു അവന്റെ
ഫ്ലാഷ്.
അമാലേക്കരെ സംഹരിക്കുന്ന കാര്യം അവിടെ നമ്മുടെ ജഡത്തിന്റെ ഒരു ചിത്രമാണ്, നമ്മുടെ ശരീരത്തിന്റെ ചിത്രമാണ്. ഷൗലിനെ പോലെ നമ്മുടെ സ്വാഭാവികമായിരിക്കുന്ന പ്രേരണ എപ്പോഴും മോശമായതിനെ കൊല്ലുവാനും നല്ലതിനെ
സംരക്ഷിക്കുവാനും.
അസാന്മാർഗീയമായിരിക്കുന്ന ജീവിതം, ചിന്തകൾ, അത് തിന്മയാണ്, അത് മോശപ്പെട്ടതാണ്, അതിനെ കൊല്ലണം.
മണി, ദാറ്റ്സ് എ ഗുഡ് തിങ്.
എന്നാൽ പണത്തിന്റെ കാര്യം വരുമ്പോൾ അതൊരു നല്ല കാര്യമാണല്ലോ.
അങ്ങനെയാണെങ്കിൽ
അമാലിയക്കരെ മുഴുവൻ കൊല്ലണമെന്ന് പറഞ്ഞെങ്കിലും പണം സംരക്ഷിക്കാം, അത് കൊല്ലേണ്ട ആവശ്യമില്ല.
What did King Saul say? We'll offer that to God.
ശൗല് പറഞ്ഞതുപോലെ നാമും പറയും, അവയെ കൊല്ലാതിരുന്നതിന്റെ കാരണം അത് ദൈവത്തിന് കൊടുക്കാമല്ലോ.
It has to be under your feet.
എന്നാൽ കർത്താവ് പറയുന്നത് അമാലിയക്കരെ മുഴുവൻ എന്ന് പറഞ്ഞ വണ്ണം ധനം പണം ഉൾപ്പെടെയുള്ള സകലതും നിന്റെ കാലിന്റെ
കീഴിലായിരിക്കണം.
ചില ചെറുപ്പക്കാരായിരിക്കുന്ന സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്, അവരെ സംബന്ധിച്ചോളം സ്പോർട്സ് അവർക്ക് വളരെ പ്രധാനമാണ്. ഫുട്ബോളോ ക്രിക്കറ്റ് പോലുള്ള കളികൾ,
ഫുട്ബോളോ ക്രിക്കറ്റ് ബാഡ് തിങ്?
ഇതുപോലുള്ളതായിരിക്കുന്ന കളികൾ മോശമായ കാര്യമാണോ? ഒരിക്കലുമല്ല.
എന്നാൽ
ഇങ്ങനെയുള്ളതായിരിക്കുന്ന കായിക വിനോദങ്ങൾ ഇത് നിങ്ങളുടെ കാൽക്കീഴെ അല്ലെന്ന് വരികില് നിങ്ങൾ പരാജയപ്പെട്ട
വ്യക്തിയാണ്.
ചിലര് സമയത്തോളം സംഗീതം വളരെ താല്പര്യമാണ്.
ക്രിസ്ത്യൻ
സംഗീതത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ച് തെറ്റൊന്നും പറയാനില്ല.
But there are so many young people in churches who are practicing music and singing and instruments. They don't even know the Bible and they're spending their time practicing music.
പല സ്ഥലങ്ങളിലും സംഗീത തൽപരരായിരിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, അവരെ സംഗീത പ്രാക്ടീസിന് വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുകയും ദൈവവചനം വായിപ്പാൻ പോലും സമയമില്ലാതെ ഈ കാര്യം അവരുടെ മനസ്സിനെ പിടിച്ചിരിക്കുകയാണ്.
Good sheep of Amalek that make them lose their kingdom.
അമാലേക്കരുടെ നല്ല ആടുമാടുകളെ സംരക്ഷിച്ചതുപോലെ അവര് ഈ കാര്യങ്ങളൊക്കെ കർത്താവിനെന്ന് പറഞ്ഞ്
സൂക്ഷിക്കുകയാണ്.
യേശു പറഞ്ഞ വാക്കുകൾ നാം ഓർക്കണം, ലോകത്തിന് രണ്ടേ രണ്ട് ദൈവങ്ങളെ ഉള്ളൂ, ഒന്ന് സ്വർഗത്തിലെ ദൈവം, രണ്ട് മാമോൻ. ഈ രണ്ടിൽ ഒരു ദൈവം നിങ്ങളുടെ തലയിൽ നിങ്ങൾ കിരീടം വെച്ച് കൊണ്ട് നടക്കേണ്ട വ്യക്തി, മറ്റേ നിങ്ങളുടെ കാലിന്റെ കീഴേ ആയിരിക്കേണ്ടതുമാണ്.
You can be absolutely sure, no matter how much you praise Jesus and all, he's under your feet.
മാമോൻ എന്ന് പറഞ്ഞ ദൈവത്തെ നിങ്ങൾ തലയിലേറ്റി നടക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ എത്രയധികം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറഞ്ഞാലും കർത്താവ് ദൈവം നിങ്ങളുടെ കാൽക്കീഴായി.
Jesus is to be over my head, mammon must be under my feet.
യേശു കിരീടധാരിയായി എന്റെ തലയുടെ മുകളിൽ ഇരിക്കണമെങ്കിൽ, വാഴണമെന്ന് വരികില് മാമോൻ എന്റെ കാലുകൾക്ക് കീഴിലായിരിക്കണം.
Good things. You find any good thing has power over you?
ജീവിതത്തിൽ നല്ലതെന്ന് നിങ്ങൾ കരുതുന്ന ഏതെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ജീവിതത്തിന് മേൽ സ്വാധീനമുണ്ടോ?
ടു ഇംപ്രൂവ് യുവർ ലിവിംഗ് സ്റ്റാൻഡേർഡ്,
നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ള ചിന്ത.
നതിങ് റോങ് വിത്ത് ദാറ്റ്.
അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
ഡോണ്ട് മേക്ക് ദാറ്റ് എ ഗോഡ് ഇൻ യുവർ ലൈഫ്.
എന്നാൽ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു ദൈവമായി തീരാതിരുന്നാൽ മതി.
ഓൾവേസ് ഹാവ് യുവർ ഹോം ഇൻ സച്ച് എ പെർഫെക്റ്റ് സ്പോട്ട്ലെസ് കണ്ടീഷൻ.
നിങ്ങൾ താമസിക്കുന്ന ഭവനം എപ്പോഴും അടിച്ചു വാരി വൃത്തിയായി ഒരു പൊടി പോലും ഇല്ലാതെ സൂക്ഷിക്കുന്ന ഇതാണോ നിങ്ങളുടെ ദൈവം? അതൊരു മോശമായ കാര്യമാണെന്ന് ആരെങ്കിലും പറയുമോ?
It's a very good thing.
വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത് തികച്ചും നല്ല കാര്യമാണ്.
If you want to keep your home like that, you must never invite any poor people to come and visit your home or have any meals with you or anything, because they'll mess up the whole thing.
എന്നാൽ ഞാൻ പറയാം, നിങ്ങളുടെ വീട് എപ്പോഴും ആ നിലയിൽ ഒരു പൊടി പോലും ഇല്ലാത്ത നിലയിൽ വൃത്തിയായി നിങ്ങൾ സൂക്ഷിക്കണം എന്നതിൽ ഒരു കാര്യം കൂടി ചെയ്യണം. പാവപ്പെട്ട സഹോദരന്മാരെയും ആരെയും നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കരുത്, കാരണം അവർ കഴിക്കുന്ന രീതിയിലും പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ വീടൊക്കെ വൃത്തിയാവും.
Children, I've had children urinate on my front dining table, sitting room table of my house.
ഞാൻ ബാംഗ്ലൂരിലെ സഭയുടെ ആദ്യ നാളുകൾ പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട്. ചില സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് സ്വീകരണ മുറിയിലെ തീപ്പോയിലൊക്കെ അവർ മൂത്രം ഒഴിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീടൊക്കെ
വൃത്തിയുടെ
ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ സ്തോത്രം, ഞാൻ ഈ തീപ്പോയെയോ ഈ ഫർണിച്ചറിനെ ഒന്നും ആരാധിക്കുന്നതല്ല, ഞാൻ നിന്നെ ആരാധിക്കുന്നതാണ്.
ചിലപ്പോൾ
കുഞ്ഞുങ്ങൾ വന്നിട്ട് ഭിത്തിയിലൊക്കെ കുത്തി വരച്ചെന്ന് വരും. കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി അച്ചടക്കം ഉള്ളവരാകാനും നല്ല സ്വഭാവങ്ങളൊക്കെ നാം തീർച്ചയായും അഭ്യസിപ്പിക്കണം. പക്ഷേ നാം ഭിത്തിയെ ആരാധിക്കുന്നവരോ വീടിനെ പൂജിക്കുന്നവരോ അല്ല. ഏതെങ്കിലും ഒരു കുട്ടി യേശുക്രിസ്തുവിന്റെ മരപ്പണിശാലയിൽ വന്നിട്ട് അബദ്ധത്തിൽ എന്തെങ്കിലും ഒരു സാധനം താഴെയിട്ട് ഒടിച്ചു
കളഞ്ഞു,
യേശു എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ
വിചാരിക്കുന്നത്?
എത്ര ദിവസം കഷ്ടപ്പെട്ട ഞാൻ ഇത് ഉണ്ടാക്കിയെന്ന് നിനക്കറിയാമോ? ഇതാ വന്നിരിക്കുന്നു അത് ഉടയ്ക്കാനായിട്ടൊരു. യേശു അങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
He would pick up that child and kiss it and say, "Don't worry, I can make another one."
ഈ കുഞ്ഞിനെ കൈകളിൽ ഉയർത്തി തുമ്പിച്ചിട്ട് കർത്താവ് പറയുമായിരുന്നു, വിഷമിക്കേണ്ട മോനെ, വേറൊന്നും ഉണ്ടാക്കാൻ എനിക്ക് കഴിയും.
He is the one we have to follow.
ഈ യേശുവിനെയാണ് ഞാനും നിങ്ങളും.
Some of us want the devil under our feet, but you can't have him under your feet if the world is not under your feet.
നമ്മൾ ചിലർക്ക് പിശാച് നമ്മുടെ കാൽക്കീഴിൽ ആയിരിക്കണമെന്ന് വളരെ നിർബന്ധമാണ്. എന്നാൽ ഞാൻ പറയട്ടെ സ്നേഹിത, ലോകം മാമോൻ നിങ്ങളുടെ കാലിന് കീഴേ ആയിരിക്കാത്തിടത്തോളം കാലം പിശാച് നിങ്ങളുടെ കാൽ കീഴേ ആയിരിക്കില്ല.
Can you tell me what's going to be under your feet in heaven?
സ്വർഗത്തിൽ നിങ്ങളുടെ കാലിന്റെ കീഴിൽ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാമോ?
Wherever you walk,
നിങ്ങൾ നടക്കുന്നിടത്തൊക്കെ നിങ്ങളുടെ കാലിന്റെ കീഴിൽ എന്തായിരിക്കും നിങ്ങൾ കാണുന്നത്?
Anywhere,
എവിടെ ചെന്നാലും സ്വർഗത്തിൽ നിങ്ങൾ നടക്കുന്നത് എന്തിന്റെ മുകളിലാണ്?
സ്വർണ്ണ. The streets are made of gold.
സ്വർണ്ണ തെരുവുകളിലൂടെയാണ് നാം അവിടെ നടക്കാൻ പോകുന്നത്. സ്വർണ്ണ കാലിന്റെ കീഴിലാണ്.
Everywhere I walk, gold is under my feet.
സ്വർഗത്തിൽ ചെന്നാൽ ഞാൻ നടക്കുന്നിടത്തെല്ലാം എവിടെ തിരിഞ്ഞാലും സ്വർണം കാലിന്റെ അടിയിലാണ്.
I want to say heaven is prepared for those who have learned to put gold under their feet now itself.
ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ തന്നെ സ്വർണം പോലെ വിലപ്പെട്ടതിനെയെല്ലാം ലോകത്തിന്റേതിനെയെല്ലാം കാലുകളുടെ കീഴേ കാണുവാൻ ആക്കുവാൻ പഠിച്ചവർക്ക് വേണ്ടിയാണ് സ്വർഗം ദൈവം
ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നിങ്ങൾ അഭ്യസിക്കുന്നവരാണെങ്കിൽ പിശാച് നിങ്ങളുടെ കാലിന്റെ കീഴേ
നിങ്ങളൊരു
ജയാളി ആയിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ ഒന്നിനും നിങ്ങളുടെ മേൽ ശക്തിയില്ല,
സ്വാധീനമില്ലാതെ.
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് എന്ന് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടാണ്. ഒരു പണത്തിന്റെ കാര്യം തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർപ്പിച്ചാണ് പിശാച് വിശ്വാസികളുടെ മേലെ അവൻ സ്വാധീനം കർത്തൃത്വം
നടത്തുന്നത്.
പണമെന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പ്രധാനപ്പെട്ട കാര്യമൊന്നും അല്ലെന്നുള്ളത് ദൈവത്തിന് നിങ്ങളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു.
ഹാവ് യു എവർ ആസ്ക്ഡ് ഗോഡ് ടു ഡെലിവർ യു 100% ഫ്രം ദ ലവ് ഓഫ് മണി?
ദ്രവ്യാഗ്രഹത്തിൽ നിന്നും പണസ്നേഹത്തിൽ നിന്നും 100% നിങ്ങളെ സ്വതന്ത്രരാക്കണം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
I'm sure you have many times prayed that God will deliver you from all the attacks of Satan.
സാത്താന്റെ സകല കണികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കണമെന്ന് നിങ്ങൾ അനേക തവണ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം.
But still you're not overcoming.
എന്നാൽ ഇപ്പോഴും നിങ്ങൾ പല മേഖലകളിലും പരാജയപ്പെടുകയാണ്.
Now I'll tell you to pray another prayer from today.
ഇന്ന് മുതൽ വേറൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായി ഞാൻ നിങ്ങളോട് പറയട്ടെ.
You pray to God to deliver you 100% from the love of money.
പണസ്നേഹത്തിൽ നിന്നും 100% നിങ്ങളുടെ ഹൃദയത്തെ സ്വതന്ത്രമാക്കുവാൻ ദൈവത്തോട് നിങ്ങൾ ഇന്ന് പോലെ പ്രാർത്ഥിപ്പാൻ
തുടങ്ങും.
വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്.
ബിക്കോസ് ഐ നോ ദേർസ് എ പവർ ഇൻ മണി ദാറ്റ് കാൻ ടേക്ക് മീ അവേ ഫ്രം ഗോഡ്.
ദൈവത്തിൽ നിന്നും ഹൃദയത്തെ അകറ്റിക്കളയുവാൻ കഴിയുന്ന ഒരു ശക്തി ലോകത്തിലെ ധനത്തിന് ഉണ്ട് എന്ന് എനിക്കറിയാം.
ഐ ഡിസൈഡഡ് ഇയേഴ്സ് അഗോ ഐ ആം ഓൾവേസ് ഗോയിംഗ് ടു ഹാവ് ഇറ്റ് അണ്ടർ മൈ ഫീറ്റ്.
വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ദൈവസന്നിധി തീരുമാനിച്ചു എന്റെ ജീവിതത്തിൽ സദാ പണം എന്റെ കാലുകളുടെ കീഴേ തന്നെ.
I will never borrow money from anybody.
ഞാൻ ആരിൽ നിന്നും പണം കടം വാങ്ങുകയില്ല.
ഐ വിൽ നെവർ ഗെറ്റ് എ ക്രെഡിറ്റ് കാർഡ് ടു ഡ്രോ മണി വിച്ച് ഐ ഡോണ്ട് ഹാവ് ഇൻ ദ ബാങ്ക്.
ബാങ്കിൽ എനിക്ക് ഇല്ലാത്ത പണം കടം വാങ്ങിക്കുവാൻ ഉതകുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഞാൻ വാങ്ങില്ല.
ഐ വിൽ ലിവ് വിത്ത് വാട്ട് ഐ ഹാവ്. ഇഫ് ഐ ഡോണ്ട് ഹാവ് ഐ വോണ്ട് ബൈ ദാറ്റ്.
എനിക്ക് ദൈവം നൽകിയിരിക്കുന്നതുകൊണ്ട് ആ പരിധിക്കുള്ളിൽ ഞാൻ ജീവിക്കും. എന്നാൽ പണമില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം വാങ്ങിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു.
ഐ ആം എ ഹാപ്പി മാൻ ടുഡേ.
ഇന്ന് ഞാൻ സന്തുഷ്ടനായ ഒരു മനുഷ്യനാണ്.
ആൻഡ് ഐ ബ്രോട്ട് അപ്പ് ഫോർ ചിൽഡ്രൻ ആൻഡ് ഫെഡ് ദം ആൻഡ് ക്ലോത്ത് ദം ആൻഡ് എഡ്യൂക്കേറ്റഡ് ദം.
ദൈവം തന്ന നാല് മക്കളെ ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, അവരെ വളർത്തിക്കൊണ്ടുവന്നു. ദൈവമിനെല്ലാം നൽകി.
ആൻഡ് വി ഡിഡ്ന്റ് ബൈ. ഇഫ് വി ഡിഡ്ന്റ് ഹാവ് സംതിങ് വി ഡിഡ്ന്റ് ബൈ ഇറ്റ്. ഇഫ് വി ഡിഡ്ന്റ് ഹാവ് മണി വി ഡിഡ്ന്റ് ബൈ ഇറ്റ്. ദാറ്റ്സ് ഓൾ.
ഈ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന നാളുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുവാൻ പണമില്ലെന്ന് വരികിൽ ഞങ്ങൾ വാങ്ങിക്കില്ല.
മണി ടു ബൈ എ ഷർട്ട് ഫോർ വൺ സൺ, ഹി കൻ ഓൾവേസ് വെയർ ദ ഓൾഡർ വൺ ഷർട്ട്.
ആൺമക്കളിൽ ഏതെങ്കിലും ഒരാളിന് ഒരു പുതിയ ഉടുപ്പ് വാങ്ങിക്കുവാൻ പണമില്ലാതെ വന്നാൽ മൂത്ത കുട്ടി ധരിച്ചിരുന്ന ഉടുപ്പ് ആ വ്യക്തിക്ക് ധരിക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങനെയാണ് ചെയ്തിരുന്നത്.
ലെറ്റ് ദം ലേൺ. സോറി, വി കാൻ്റ് ബൈ യു എ ന്യൂ ഡ്രസ്.
ഒരു പുതിയ ഉടുപ്പ് വാങ്ങിക്കുവാൻ ഇപ്പോൾ പണമില്ല എന്നുള്ള സത്യം അവർ ഗ്രഹിക്കട്ടെ.
വി ടോക്ക് നോട്ട് ടു ലിവ് ഇൻ ഡെറ്റ്.
എന്നാൽ കടക്കാരായിട്ട് ജീവിക്കുക
മണി
ഏറ്റവും തെറ്റാണെന്നുള്ളത് അവരെ
ഫീറ്റ്.
പണം നമ്മുടെ കാലുകൾക്ക് കീഴേ തന്നെ.
ബിക്കോസ് ഐ വാണ്ട് ദ ഡെവിൾ അണ്ടർ മൈ ഫീറ്റ്.
പിശാചിന്റെ കാൽക്കീഴിൽ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്.
ഗോഡ് ഗിവ്സ് അസ് മോർ, ഓഫ് കോഴ്സ് വിൽ ഗെറ്റ് യു എ ലോട്ട് മോർ തിങ്സ് വിച്ച് വി കാൻ്റ് ഗെറ്റ് യു നൗ.
കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, കർത്താവ് നമ്മുടെ പണത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു തന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലവൊക്കെ വാങ്ങിച്ചു തരുവാൻ
പറ്റില്ല.
ദൈവം കൂടുതൽ നൽകുമ്പോൾ അവർക്ക് കൂടുതൽ കൊടുക്കുവാൻ ഒരുക്കമുള്ളവനായിരുന്നു. എന്നാൽ ഇല്ലാത്ത സമയത്ത് അതുപോലെ ജീവിക്കുവാനും
പഠിക്കും.
പണം എന്നുള്ളതല്ല ജീവിതത്തിലെ ഏറ്റവും
പ്രധാനപ്പെട്ട.
ചെറുപ്പക്കാരായ പലരുടെയും ചെവികൾ പിശാച് മന്ത്രിക്കുന്ന ഇതാണ്, ലൈംഗികമായ കാര്യങ്ങൾ, ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന കാര്യം.
ഈവൻ ഫോർ മാരിഡ് പീപ്പിൾ ഇസ് സെക്സ്. ഓ, ദാറ്റ്സ് വെരി ഇംപോർട്ടന്റ്.
വിവാഹിതരെ സംബന്ധിച്ചിടത്തോളം പലരുടെയും ചെവികളിൽ പിശാച് പറയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
What does the Bible say? Those who have wives should be as though they had no wives.
എന്നാൽ ദൈവത്തിന്റെ
വചനം, of the Lord,
ദൈവത്തിന്റെ വചനം കർത്താവിനെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് നൽകുന്ന പ്രബോധനം എന്താണെന്നറിയാമോ? ഭാര്യമാർ ഉള്ളവർ ഇല്ലാത്തവരെ പോലെ ജീവിക്കട്ടെ.
ദാറ്റ്സ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് തിങ് ഇൻ ലൈഫ്.
ജീവിതത്തില് വിവാഹ ജീവിതത്തില് ലൈംഗികമായിരിക്കുന്ന തൃപ്തി അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഫൂൾ യു.
പിശാച് നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കില്ല.
ഈവൻ മാരേജ് ഈസ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് തിങ് ഇൻ ലൈഫ്.
വിവാഹം എന്ന് പറയുന്നത് തന്നെയും അല്ല ജീവിതത്തിലെ പരമപ്രധാന കാര്യം.
ഗോഡ്,
ദൈവമാണ് എല്ലാത്തിലും എല്ലാം.
ദി അദർ തിങ്സ് ഇഫ് ഹി ഗിവ്സ് യു, യു ടേക്ക് ഇറ്റ്. ഇഫ് ഹി ഡസന്റ് ഗിവ് യു, നെവർ മൈൻഡ്.
ദൈവം നിങ്ങളുടെ സ്വന്തമാണെങ്കിൽ അവൻ അതോടുകൂടി നിങ്ങൾക്ക് തരുന്നതൊക്കെ നിങ്ങൾ കൈനീട്ടി വാങ്ങിക്കുക. തരാത്തതിനും ദൈവസന്ധി തൃപ്തിയോടെ ജീവിക്കുക.
വാട്ട് എവർ ദി ഡെവിൾ കൻ മേക്ക് ബിഗ് ഇൻ യുവർ ഐസ്, ദാറ്റ് ഈസ് യുവർ ഗോഡ്.
നിങ്ങളുടെ ദൃഷ്ടിയിൽ പാർവതീകരിച്ചു ഏറ്റവും വലുതാക്കി ഏതൊരു കാര്യത്തെ പിശാചിനെ നിങ്ങളെ കാണിപ്പാൻ കഴിയുമോ, നിങ്ങളുടെ ദൈവം അതാണ്.
യു നോ, ഐ ഹാവ് മെറ്റ് ബിലീവേഴ്സ് ഹൂ സ്ട്രഗിൾ ടു ഗെറ്റ് എ വിസ ടു ഗോ ടു സം ഗൾഫ് കൺട്രി.
അറേബ്യൻ ഗൾഫിൽ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകുവാനായിട്ട് ഒരു വിസ ലഭിക്കുവാനായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടുന്ന വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഐ സേ ഐ ആം നോട്ട് അഗൈൻസ്റ്റ് യു ഗോയിങ് എനിവേർ.
ഞാൻ അങ്ങനെയുള്ള സഹോദരന്മാരോട് പറയാറുണ്ട്, നിങ്ങൾ ഭൂമിയിൽ എവിടെയും പോയി ജോലി ചെയ്യുന്നതിന് ഞാൻ എതിരല്ല.
ഇഫ് ദാറ്റ് ബിക്കംസ് യുവർ ഗോഡ്, ദെൻ യു ആർ ആൻ ഐഡൽ വർഷിപ്പർ.
എന്നാൽ ജോലിക്ക് വേണ്ടിയുള്ള ഒരു വിദേശ വിസ അത് നിങ്ങളുടെ ദൈവമായി മാറുമെങ്കിൽ നിങ്ങളൊരു വിഗ്രഹാരാധന.
യു നോ ദ നമ്പർ ഓഫ് ബിലീവേഴ്സ് ഫോർ ഹൂം ദാറ്റ് ഈസ് എ ഗോഡ്.
അനേക വിശ്വാസികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവമായി വിഗ്രഹമായി
മാറിയിരിക്കും.
മറ്റുള്ള വിശ്വാസികൾ ഒരു വീട് വെക്കുന്നത് കാണുമ്പോൾ എനിക്കും അതുപോലെയല്ല, അതിനേക്കാൾ നല്ലൊരു വീട് വെക്കണം ഈ ഒരു ആഗ്രഹം.
ദാറ്റ് ഈസ് എ ഗോഡ് ദെൻ.
അവർക്ക് ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങൾ ദൈവമായി
തീരുകയാണ്.
ദൈവം നിങ്ങൾക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള പണം തരുന്നെങ്കിൽ നിങ്ങൾ നിശ്ചയമായും
വീടുണ്ടാക്കിക്കൊള്ളുക.
ദൈവം അങ്ങനെ നൽകിയ ഭവനം തന്നെയും ഒരു സമയത്ത് ദൈവത്തിനായിട്ട് വിട്ടുകളയുവാനും നിങ്ങൾ മനസ്സുള്ളവരായിരിക്കണം.
There must be nothing on earth that's not under my feet.
എന്റെ കാലുകളുടെ കീഴെ ആയിട്ടില്ലാത്ത ഒരു കാര്യവും ഈ ഭൂമിയിൽ എന്റെ ജീവിതത്തിൽ
ഉണ്ടായിക്കൂടാ.
എനിക്ക് ദൈവം നൽകുന്നതനുസരിച്ച് അത് ധാരാളമായോ കുറച്ചോ എത്രയും ഉണ്ടാകാം, പക്ഷെ എപ്പോഴും അതെന്റെ കാലുകളുടെ കീഴേ ആയിരിക്കണം.
മൈ ജോബ് ഫോർ എക്സാമ്പിൾ,
ഉദാഹരണത്തിന് എന്റെ ജോലി,
ദാറ്റ് ഷുഡ് നെവർ ബി എ ബിഗ് തിങ് ടു മീ. ഐ ഡു മൈ ജോബ് ഫെയ്ത്ത്ഫുള്ളി, ബട്ട് ഗോഡ്സ് കിങ്ഡം ഈസ് ഓൾവേസ് അപ്പർമോസ്റ്റ് ഇൻ മൈ.
ദൈവം നൽകിയിരിക്കുന്ന ജോലി ഞാൻ വിശ്വസ്തതയോടെ ചെയ്യണം, എന്നാൽ കർത്താവിന്റെ രാജ്യമായിരിക്കണം എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ താൽപര്യം.
ദേർസ് എ പ്രെയർ ഓഫ് ആമി കാർമൈക്കൽ.
ആമി കാർമൈക്കൽ എന്ന് പറയുന്ന ദൈവഭക്തിയായ വനിത പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്.
It's a little poem she used to sing, saying, Lord, shine on me through the hours of night.
ഒരു ചെറിയ കവിതാ ശകലമാണ് അവൾ പ്രാർത്ഥിച്ചത്. എങ്ങനെയാണ് കർത്താവേ, രാത്രിയുടെ യാമങ്ങൾ കൂടെ എന്റെ ഹൃദയ എന്റെ തല എന്റെ എന്റെ തലയിലേക്ക് പ്രകാശിക്കണം.
Even my dreams are about holy marriage in your kingdom.
കർത്താവേ, രാത്രിയുടെ യാമങ്ങളിൽ എന്നിലേക്ക് നിന്റെ പ്രകാശം എന്റെ ചിന്തകളിലേക്ക് അയക്കണമേ. ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ പോലും വിശുദ്ധമായ കാര്യങ്ങൾ, ദൈവത്തിന്റെ രാജ്യം ഇതൊക്കെ ആയിരിക്കട്ടെ.
യു നോ അവർ ഡ്രീംസ് ആർ യൂഷ്വലി എൻ ഇൻഡിക്കേഷൻ ഓഫ് വാട്ട് ഇസ് അപ്പർമോസ്റ്റ് ഇൻ ആർ മൈൻഡ്.
നമ്മുടെ മനസ്സിന്റെ മുകൾ തട്ടിൽ വളരെ ശക്തിയോടെ വ്യാപരിക്കുന്ന ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ കൂടെ പ്രതിഫലിക്കുന്നത്.
യു നോട്ടീസ് വെൻ യു ബോയിൽ മിൽക്ക് ആൻഡ് യു കീപ് ഇറ്റ് ഫോർ സം ടൈം ദ ക്രീം കംസ് ഓൺ ടോപ്പ്.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, പാല് തിളപ്പത്തിന് ശേഷം കുറച്ച് സമയം നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അതിന്റെ വെണ്ണ മുകളിൽ ഇങ്ങനെ അടിഞ്ഞു വരുന്നതായിട്ട്
കണ്ടിട്ടുണ്ട്.
പാല് തിളപ്പിക്കുന്നതിന് മുൻപേ ഈ പാലിൽ മുഴുവനും ഈ വെണ്ണ ഇങ്ങനെ ചേർന്ന് അലിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ തിളപ്പിച്ച് കുറച്ച് സമയം വെച്ചു കഴിയുമ്പോൾ ഈ വെണ്ണ ഇത് മുകളിലേക്ക് പാട പോലെ വരുന്നു.
ആൻഡ് വാട്ട് എവർ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടു യു കംസ് അപ് ടു ദ ടോപ്പ് ആൻഡ് ഓവർഫ്ലോസ് ഇൻ യുവർ ഡ്രീം.
നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് താലോലിച്ച് നടക്കുന്ന ആ കാര്യങ്ങളുണ്ടല്ലോ, അത് ഇങ്ങനെ തിളച്ച് തൂവി നിങ്ങളുടെ സ്വപ്നങ്ങൾ കൂടെ വെളിപ്പെട്ട് വരുന്നു.
There is a subconscious part of you that knows what is most important for you.
നിങ്ങളുടെ ഒരു ഉപബോധ മനസ്സുണ്ട്, ഒരു മണ്ഡലമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വിലയുള്ളതായി മാനിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഉപബോധ മനസ്സിനറിയാം.
I may not know, you may fool everybody in your church.
എനിക്ക് അറിയാൻ കഴിഞ്ഞില്ലെന്ന് വരാം, സഭയിലുള്ള മറ്റെല്ലാവരെയും നിങ്ങൾക്ക് കളിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരാം.
Can't fool your subconscious.
എന്നാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ തന്നെ വഞ്ചിക്കുവാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല.
Your subconscious knows what is most important for you.
നിങ്ങളുടെ ആ മനസ്സ് ഏറ്റവും നിങ്ങൾ വിലമതിക്കുന്ന കാര്യം എന്താണെന്ന് തിരിച്ചറിയും.
Whether it is making money, you'll have dreams about making money.
ധനസമ്പാദനം, സമ്പന്നനാകുന്നതാണ് നിങ്ങളുടെ ചിന്തയെന്ന് വരികില് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അത്
പ്രതിഫലിക്കും.
ലൈംഗികമായിരിക്കുന്ന ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നതെന്ന് വരികിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അത് പ്രതിഫലിക്കും.
Then you'll have fearful dreams at night.
പിശാചിനെയോ ലോകത്തിലെ മറ്റെന്തെങ്കിലെയുള്ള കുറിച്ചുള്ള ഭയമാണ് നിങ്ങളുടെ മനസ്സിനെ വേട്ടയാടുന്നെന്ന് വരികിൽ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ അത് നിഴലിക്കും.
If it is the kingdom of God that you're thinking about, that's uppermost, you'll have dreams about that at night.
ദൈവത്തിന്റെ നീതിയും അവന്റെ രാജ്യവുമാണ് നിങ്ങളുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് വരികില് നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ കാര്യങ്ങളെ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കും.
What do you dream about?
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചിലപ്പോഴെങ്കിലും ഒക്കെ സ്വപ്നം കാണുന്നവരാണല്ലോ, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്വപ്നത്തിന്റെ വിഷയങ്ങൾ?
I don't mean every dream, but most, a lot of dreams don't have any meaning, but some dreams, you know, you enjoy them.
എല്ലാ സ്വപ്നങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പല സ്വപ്നങ്ങളും തികച്ചും നിരർത്ഥകമാണ്. എന്നാൽ ചില സ്വപ്നങ്ങളെങ്കിലും നിങ്ങൾക്കറിയാം, നിങ്ങൾ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്ന സ്വപ്നം.
You see yourself in that dream enjoying something.
നിങ്ങൾ ചില സമയങ്ങളെങ്കിലും ചിലർക്ക് അനുഭവം ഉണ്ടാകും സ്വപ്നങ്ങളിൽ. നിങ്ങൾ ചില കാര്യങ്ങൾ ആസ്വദിക്കുന്നു, അതിൽ രസിക്കുന്നതായിട്ട് നിങ്ങൾ തന്നെ കാണുന്നു.
And there you discover what is the cream in your life which is coming up.
പാലിലെ വെണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരുന്നത് പോലെ നിങ്ങളുടെ ചിന്തകളിലെ നിങ്ങൾ വിലമതിക്കുന്ന ആ വിലപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളെ തന്നെ കാണിക്കുന്ന സന്ദർഭം.
I tell you, a lot of people who appear so holy outside, a lot of other things are going on inside their heads.
ബാഹ്യതലത്തിൽ അതിവിശുദ്ധരായിട്ട് അറിയപ്പെടുന്ന പല പ്രിയപ്പെട്ടവരുടെയും ഉപബോധ മനസ്സിൽ അവരുടെ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്നത് മറ്റു പലതുമാണെന്നുള്ളത് അവരുടെ സ്വപ്നങ്ങൾ അവരെ മനസ്സിലാക്കും.
There on your head, you know in your dreams who's sitting.
നിങ്ങളുടെ ശിരസിൽ നിങ്ങൾ പേറിക്കൊണ്ട് നടക്കുന്ന ദൈവം എന്താണെന്നുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് സൂചന നൽകും.
How shall we get rid of it?
ഈ കാര്യങ്ങളിൽ നിന്നുള്ള മോചനം എവിടെയാണ്?
I know how I got rid of all these things.
എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് വിമോചനം നൽകിയ കാര്യം ഞാൻ ഓർക്കുന്നു.
Lord, I repent and I'll never put any of those things as uppermost in my life.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവിനെ കാണിക്കുമ്പോൾ തികഞ്ഞ അനുതാപത്തിന്റെ ഹൃദയത്തോട് കർത്താവിനോട് പറയും, കർത്താവേ, ഈ വസ്തുക്കളൊക്കെയും എന്റെ കാൽ കീഴെ തന്നെയായിരിക്കണം, എനിക്ക് ജയാളിയാകണം.
യു മസ്റ്റ് വീപ് ആൻഡ് റിപ്പെന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ് ഓൺ യുവർ പില്ലോ ആൻഡ് സേ, ജീസസ് ക്രൈസ്റ്റ്, ഐ വാണ്ട് യു ടു ബി അപ്പർമോസ്റ്റ് ഇൻ മൈ ലൈഫ്.
അർദ്ധരാത്രിയിലാണെങ്കിലും നിങ്ങളുടെ തലയിണകളെ നനയ്ക്കുമാറ് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അനുരപിച്ച് ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും മൂല്യബോധങ്ങളിൽ നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങൾ കർത്താവിനോട്
കരയുന്നവരായിരിക്കും.
അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് വരികിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ആത്മീയരെന്നുള്ള ധാരണ കൊടുത്ത് അവരെ കബളിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കാലിന്റെ
കീഴെയായിരിക്കും.
ക്രിസ്തീയ ശുശ്രൂഷയുടെ കാര്യത്തിലും അത് അങ്ങനെ
തന്നെയായിരിക്കും.
ക്രിസ്തീയ ശുശ്രൂഷ വളരെ വലുതാണ് പലർക്കും, അതും നമ്മുടെ കാൽ
കീഴെയായിരിക്കും.
ഞാൻ നിന്നെക്കാൾ വലിയവനാണ് ശ്രേഷ്ഠനാണെന്ന് കാണിക്കുവാൻ ക്രൈസ്തവ ലോകത്തിൽ അനേകർ തമ്മിൽ മത്സരിക്കുന്നത് പോലെ നമുക്കുമായി തീരുവാൻ എന്റെ സഭ നിന്റെ സഭയെക്കാൾ വലുതാണെന്ന് വരുത്തി തീർക്കുവാൻ അറിയാമോ. ഈ മുയലിന് കുഞ്ഞുങ്ങളുണ്ടാകുന്നത് വളരെ വേഗത്തിലാണ്.
So the rabbit was boasting to the lion, you know how many children I had in the last 6 months.
മൃഗരാജന ആയിരിക്കുന്ന സിംഹത്തിന്റെ അടുക്കൽ ഈ മുയലിൽ നിന്ന് വീമ്പ് അടിക്കുകയായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ എത്ര കുഞ്ഞുങ്ങൾ എനിക്കുണ്ടായെന്ന് അറിയാമോ? എത്ര കുഞ്ഞുങ്ങളെന്നറിയാമോ?
Then he asked the lion, how many did you have?
ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം സിംഹത്തിനോട് ചോദിച്ചു, ഇരിക്കട്ടെ ചേട്ടന് എത്ര പിള്ളേരുണ്ടായി ഈ സമയത്തിനിടയില്?
I had only one, but it's a lion.
സിംഹം പറഞ്ഞ മറുപടി നിങ്ങൾ കേൾക്കണോ? സിംഹം പറഞ്ഞു, ഈ 6 മാസത്തിനിടയിൽ ഒരു കുട്ടി മാത്രമേ എനിക്ക് പിറന്നുള്ളൂ, പക്ഷേ അവനൊരു സിംഹക്കുട്ടിയാണ്.
So what do you want in your church? Many rabbits or one lion?
അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആയിരിക്കുന്ന പ്രാദേശിക സഭകളിൽ നിങ്ങൾക്ക് ഒത്തിരി മുയലും കുഞ്ഞുങ്ങളെ വേണോ അതോ ഒരു ശരിയായ സിംഹക്കുട്ടിയെ തന്നെ വേണോ?
Jesus had 11 who were lions.
യേശുവിന് 11 പേരെ ഉള്ളായിരുന്നു, അവർ സിംഹക്കുട്ടികളായിരുന്നു.
I many times prayed, I said, Lord, in my whole life, if I can produce 11 people like that, I have done a good job on my
ഞാൻ പല സമയങ്ങളിലും കൊതിച്ചിട്ടുണ്ട്, കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ജീവിതം മുഴുവനും കൊണ്ട് ഈ 11 പേരെ പോലെയുള്ള 11 പേരെ ഈ ഭൂമിയിൽ ഉളവാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ.
I don't want hundreds of people.
എനിക്ക് 100 കണക്കിന് പേരെ കുറിച്ച് താല്പര്യമേ ഇല്ല.
What a job Jesus did with 11 people that turned the world upside down.
ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ പിന്നീട് ദൈവം ഉപയോഗിച്ച ഈ 11 പേരെ വാർത്തെടുത്ത യേശുവിന്റെ ശുശ്രൂഷ എത്ര മഹനീയമാണ്.
11 people over whom the devil had no power.
പിശാചിന് യാതൊരു അധികാരവും ഇല്ലാതിരുന്ന 11 സിംഹക്കുട്ടികൾ. പിശാച് അവരുടെ കാൽ
കീഴിലായി
യേശുവിന് വേണ്ടി ജീവൻ വെച്ച് കളയുവാൻ ഒരുക്കമുള്ള 11.
No interest in money or sex or anything on this earth.
പണമോ ലൈംഗിക തൃപ്തിയോ ലോകത്തിലെ ഭൗതികമായ മറ്റൊന്നിലും
അശേഷം.
ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുവാൻ യേശുവിനായിട്ട് സ്നേഹത്തിന്റെ അഗ്നി കൊണ്ട് കത്തുവാൻ
ആഗ്രഹിച്ചിരുന്നു.
30 വയസ്സുള്ള ചെറുപ്പക്കാരായിരുന്നപ്പോൾ അവരുടെ ഹൃദയം കത്തിയിരുന്ന അതേ ശക്തിയോടെ 60 വയസ്സുള്ളപ്പോഴും അവർ യേശുവിന്റെ
സാക്ഷികളായിരുന്നു.
ചെറുപ്പക്കാരായിരുന്നപ്പോൾ ഇതുപോലെ അഗ്നി ഉള്ളിൽ കത്തിയിരുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ 20-30 വർഷം കാത്തിരിക്കുക, അവരെ നമുക്ക് എങ്ങനെ കാണാൻ
കഴിയും?
ജോലിയിലുള്ള ഉയർച്ച, വീട്, ധനം, വസ്തുവകൾ, മക്കൾ, ഈ കാര്യങ്ങളിൽ മുൻപോട്ട് പോയി സ്നേഹത്തിന്റെ തീ തണുത്തു പോകുന്നവർ.
Dear brothers and sisters,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
remember one thing.
ഒരു കാര്യം നിങ്ങൾ ഓർക്കണം.
God wants you to be an overcomer.
ദൈവം നിങ്ങളെ ഒരു ജയാളിയാക്കുവാൻ ആഗ്രഹിക്കുന്നു.
He will help you.
അവൻ നിങ്ങളെ സഹായിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു.
You come to him like those disciples when their boat was empty.
അവരുടെ പടക് ശൂന്യമായി, അവർ നിസ്സഹായരായ സമയത്ത് യേശുവിന്റെ അടുക്കൽ വന്ന് സംഗതികൾ തുറന്നു പറയാൻ മനസ്സുള്ളവരെ പോലെ നിങ്ങളായ.
We have caught nothing. That's what they said.
ഈ ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വന്നവർ യേശുവിനോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, ഗുരു ഞങ്ങൾ ഒന്നും പിടിച്ചില്ല.
I really believe that honest acknowledgement of failure is the first step to victory.
ഹൃദയപൂർവ്വം ഞാൻ വിശ്വസിക്കുന്നു, പരമാർത്ഥ ഹൃദയത്തോടെയുള്ള പരാജയത്തിന്റെ ഏറ്റുപറച്ചിലാണ് ജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
Lord, I'm fooling people that I'm spiritual. I'm not really spiritual.
കർത്താവേ, ഞാൻ ഒരു ആത്മീയനാണെന്നുള്ള ധാരണ മറ്റുള്ളവർക്ക് കൊടുത്ത് ഞാൻ അനേകരെ കബളിപ്പിക്കുകയാണ്. ഞാൻ ഒരു ജയാളിയല്ല കർത്താവേ.
I'm more interested in money.
പണത്തെക്കുറിച്ചാണ് എന്റെ ഹൃദയം കൂടുതൽ താല്പര്യം.
I'm more interested in sex.
ഞാൻ ലൈംഗികമായിരിക്കുന്ന തൃപ്തിയാണ് എന്റെ കൂടിയ താല്പര്യം.
I'm more worried about my children than about your kingdom.
കർത്താവേ, നിന്റെ രാജ്യത്തെക്കാളധികം എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് എന്റെ ചിന്ത.
Taken up with my job.
എന്റെ ജോലിയാണ് എനിക്ക് നിന്നേക്കാൾ വലുത്.
Lord, forgive me.
കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ.
Acknowledge that my boat is empty.
എന്റെ ജീവിത പടക് ഇന്ന് ശൂന്യമാണെന്നുള്ളത് ഞാൻ നിന്റെ സന്നിധിയിൽ സമ്മതിക്കുന്നു.
My family life is not godly like it should be.
കർത്താവേ, നീ ആഗ്രഹിക്കുന്ന പോലെ എന്റെ കുടുംബജീവിതം നിന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ദൈവികമായ കുടുംബമല്ല കർത്താവേ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ ഈ പടകിനെ നീ തന്നെ നിറയ്ക്കണമേ. കർത്താവ് നിന്റെ പടക് നിറയ്ക്കുവാൻ ശക്തനാണ്. നാം ഈ അധ്യായത്തില് യോഹന്നാൻ 21 അതാണ് വായിക്കുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്യും എന്ന് നാം വിശ്വസിക്കണം. അവൻ എന്റെ ജീവിതത്തെ നിറയ്ക്കും, ഈ ഒഴിഞ്ഞ പണവിനെ നിറയ്ക്കും. കർത്താവേ, എന്റെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ജീവിതത്തെ
നിറയ്ക്കണമേ.
എന്റെ ജീവിതത്തിൽ നിന്നും ജീവജലത്തിന്റെ നദികളെ പുറപ്പെടുവിക്കുവാൻ നിനക്ക് കഴിയും കർത്താവേ. നിനക്ക് വേണ്ടി അത് ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. യേശുവിന് വേണ്ടി സ്വർഗീയ പിതാവ് കരുതിയതുപോലെ നിനക്ക് വേണ്ടിയും കരുതുന്ന ഒരു പിതാവുണ്ട്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്തോ യാതൊരു വിധത്തിലുള്ള ഭയവും നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തലയിലെ മുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ആകുലചിന്തയുടെ ആവശ്യം എന്താണ്? ഈ ജയാളിയുടെ ജീവിതം മുഴുവൃദയത്തോടെ നമുക്ക് അന്വേഷിക്കാം.
എവ്രിതിങ് ഇസ് അണ്ടർ ഔർ
ലോകത്തിലുള്ള സകലതും നമ്മുടെ കാലുകളുടെ കീഴെയായിരിക്കുന്ന ജയാളികളുടെ ജീവിതം നമുക്ക് സകല ഹൃദയത്തോടും വാഞ്ചിക്കാം. ആമേൻ.